മൺകലവും ചട്ടികളും കുടങ്ങളും അതുപോലെയുള്ള മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ അത് കാണുവാനായി എനിക്കിടയായി. പാത്രമുണ്ടാക്കുന്ന വ്യക്തി ഒരു വലിയ ചക്രത്തിൻ്റെ മുൻപിലിരിക്കുന്നു. അവൻ്റെ ഒരു വശത്ത് കളിമണ്ണ് കുഴച്ച് കൂട്ടിയിട്ടിരിക്കുന്നു. കറങ്ങുന്ന ചക്രത്തിന്മേൽ ഒരു പിടി കളിമണ്ണ് കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് അയാൾ അതിന് രൂപം വരുത്തുന്നു. അയാളുടെ വിരലുകൾ ചലിപ്പിക്കുന്നതിനനുസരിച്ച് അതിനുള്ള ആകൃതി ഉണ്ടാകുന്നു. ഇടയ്ക്ക് മൺതരിയോ ചെറിയ കല്ലുകളോ വിരലിൽ തട്ടിയാൽ അത് മാറ്റിയിട്ട ശേഷം പിന്നീട് അതിനെ വീണ്ടും കുഴച്ച് ചേർത്ത് പാത്രമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ഈ ജോലി കണ്ടുകൊണ്ട് നിൽക്കുവാൻ വളരെ രസമുള്ളത് തന്നെയാണ്. ഇതുപോലെയുള്ള ഒരു വീട്ടിലേക്ക് പോകുവാനാണ് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞത്. പാപത്താൽ ഹൃദയം കഠിനപ്പെടുത്തിയ ജനം ദൈവശബ്ദം കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഒരു സാദൃശ്യത്തിൽ കൂടി ദൈവം അവരോട് സംസാരിക്കുന്നു. ഇതിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും യിരെമ്യാവിനോടുകൂടെ കുശവന്റെ വീട്ടിലേക്ക് പോകാം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ ഈ അതിമനോഹരമായ ദൃശ്യം കാണുവാൻ സാധിക്കും. 18-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്ന് നാം കാണുന്നു. ഒരു പ്രസംഗം കാണുവാനാണ് യിരെമ്യാവിനെ ദൈവം അവിടേക്ക് അയച്ചത്. പ്രസംഗം കാണുവാൻ, സാധാരണ നാം പ്രസംഗം കേൾക്കുകയാണല്ലോ. ഇത് വാസ്തവത്തിൽ വളരെ ലളിതമായൊരു ദൂതാണ്. കുശവൻ ആരാണെന്നും കളിമണ്ണ് ആരാണെന്നും മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രസംഗം മനസ്സിലാക്കുവാൻ കഴിയും. അതെ, വാസ്തവത്തിൽ ദൈവം തന്നെ ആ കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ദൈവമാണ് മെനയുന്ന കുശവൻ. ഇവിടെ പ്രത്യേകിച്ച് ഇസ്രായേൽ ജനമാണ് കളിമണ്ണ്. മനുഷ്യജാതി മുഴുവനും ദൈവത്തിന്റെ കയ്യിലെ കളിമണ്ണാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ ഓരോ വ്യക്തിയും ദൈവകരങ്ങളിൽ കളിമണ്ണ് പോലെയാണ് ഇരിക്കുന്നത്. ഓരോ വ്യക്തിയും കളിമണ്ണാണ്. ഞാനും നിങ്ങളും കളിമണ്ണാണ്. കുശവന്റെ ചക്രത്തിലെ കളിമണ്ണാണ് നാം എല്ലാവരും. കുശവന്റെയും കളിമണ്ണിന്റെയും ചിത്രം പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ സാദൃശ്യം ഉപയോഗിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്നതായി നാം കാണുന്നു. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ണത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? റോമലേഖനം 9-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. തിമത്യൂസിന് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇതിന്റെ മറുവശം സൂചിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതി. തിമത്യൂസിന് എഴുതി 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ദൈവവചനത്തിൽ ആദ്യോടന്തം ഈ ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. കുശവൻ വാസ്തവത്തിൽ എന്താണ് ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക. അവൻ ഒരു പാത്രത്തിന് രൂപം കൊടുക്കുകയായിരുന്നു. അത് അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. അത് മയപ്പെട്ടില്ല. കളിമണ്ണ് ശരിയായ പാകത്തിൽ കുഴച്ച് മയപ്പെടുത്തിയതായിരുന്നാൽ മാത്രമേ അതിനെ കുശവന്റെ കയ്യിൽ താൻ ഉദ്ദേശിക്കുന്നത് പോലെ രൂപപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഈ കളിമണ്ണ് കടുപ്പം കൂടിയതോ അല്ലെങ്കിൽ തീരെ കടുപ്പമില്ലാത്തതോ ആയിരുന്നിരിക്കാം. അതുകൊണ്ട് അവൻ ആ കളിമണ്ണ് മാറ്റിവെച്ചു. പിന്നീട് അതെടുത്ത് മറ്റൊരു പാത്രമാക്കി തീർത്തു. ഈ ഭാഗത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, കുശവന്റെ അധികാരം. രണ്ട്, കളിമണ്ണിന്റെ സ്വഭാവം. കുശവന്റെ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു വലിയ കുശവനെ പോലെ ദൈവം കളിമണ്ണെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യന്റെ ഭൗതികമായ ഭാഗം അപ്രകാരമാണ് ഉണ്ടാക്കപ്പെട്ടത്. ഉൽപ്പത്തി പുസ്തകം 2:7 ഇപ്രകാരം നാം വായിക്കുന്നു: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം കുശവനെ പോലെ കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. യിരെമ്യാവിനോടൊപ്പം നമുക്കും കുശവന്റെ വീട്ടിൽ പോയി കുശവൻ വേല ചെയ്യുന്നത് നോക്കിക്കാണാം. അവന് ഒരു പഴയ ചക്രമുണ്ട്. ചക്രം കറക്കുന്നത് കാലുകൊണ്ട് ചവിട്ടിത്തിരിച്ചാണ്. കാൽകൊണ്ട് ചക്രം ചവിട്ടിത്തിരിക്കുമ്പോൾ അവന്റെ കൈകൾ വളരെ തന്മയത്വത്തോടുകൂടെ കലാപരമായ രീതിയിൽ അവന്റെ ഭാവനയിലുള്ള പാത്രം രൂപപ്പെടുത്തത്തക്ക വിധത്തിൽ മണ്ണിന്മേൽ ചലിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം സർവവല്ലഭനാണ്. കളിമണ്ണിൽ കുശവന് പൂർണ്ണ അധികാരമുണ്ട്. ആ അധികാരം പരിധിയില്ലാത്തതാണ്. കുശവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനോ കുശവനെ പിന്തിരിപ്പിക്കുന്നതിനോ കളിമണ്ണിന് കഴിയുകയില്ല. കുശവന്റെ ഉദ്ദേശത്തെ എതിർക്കുവാൻ, തടസ്സപ്പെടുത്തുവാൻ കളിമണ്ണിന് സാധ്യമല്ല. കളിമണ്ണിന് കുശവനോട് സംസാരിക്കുവാൻ കഴിയുകയില്ല. തനിക്ക് വേണ്ട സമയത്ത് ചക്രത്തിന്മേലുള്ള കളിമണ്ണിന് എഴുന്നേറ്റു പോകുവാനും കഴിയുകയില്ല. അതിന് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കുശവന്റെ കൈകളിൽ വഴങ്ങി ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമേ അതിന് കഴിവുള്ളൂ. ദൈവത്തിന്റെ പരമാധികാരത്തെ വെളിപ്പെടുത്തുന്ന മറ്റൊരു ചിത്രം നമുക്ക് ഒരിടത്തും കാണുവാൻ കഴിയുകയില്ല. മനുഷ്യൻ കുശവന്റെ ചക്രത്തിലെ കളിമണ്ണും ദൈവം അവനെ മെനയുന്ന കുശവനും, അതെ, ദൈവത്തിന്റെ പരമാധികാരത്തെ നല്ലവണ്ണം ചിത്രീകരിക്കുന്ന ഒന്നത്രേ ഇത്. ഇന്നത്തെ തലമുറ ഇതിനോട് യോജിച്ചെന്ന് വരില്ല. ഇത് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കാലമാണല്ലോ. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെയധികം ഇക്കാലത്ത് നാം പറഞ്ഞു കേൾക്കുന്നു. പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതെ, സ്വാതന്ത്ര്യം. ദൈവത്തിന്റെ അവകാശങ്ങളെ നാം മറന്നു കളഞ്ഞതായി തോന്നുന്നു. ദൈവത്തിന് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത അധികാരമുണ്ട് എന്ന് നാം ഓർക്കുന്നില്ല. അവന്റെ ഇഷ്ടം മാറ്റമില്ലാത്തതും നിലനിൽക്കുന്നതുമാണ്. തന്റെ ഇഷ്ടം പോലെ ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള കഴിവ് ദൈവത്തിനുണ്ട്. തന്റെ ഹിതപ്രകാരം ഈ ഭൂമിയെ രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും വ്യക്തികളെന്ന നിലയിൽ ദൈവത്തിന്റെ കരങ്ങളിൽ വെറും കളിമണ്ണ് മാത്രമാണ്. തന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് അവന് അധികാരവും ശക്തിയുമുണ്ട്. ആരോടും അതിന് ആലോചന ചോദിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. താൻ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ദൈവത്തോട് ചോദിക്കുവാൻ ആരും തന്നെയില്ല. അവൻ ദൈവമാണ്. തന്റെ ഇഷ്ടം പോലെ സകലതും പ്രവർത്തിക്കുവാനുള്ള അധികാരം അവനുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 9:19-21 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ഡത്തിൽ നിന്നും ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? യഹൂദന്മാർ വിചാരിച്ചത് യാതൊരു കാരണത്താലും തങ്ങൾ ദൈവത്താൽ ത്യജിക്കപ്പെടുകയില്ല എന്നത്രേ. യാതൊരു കാരണത്താലും ജാതികൾ ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയുമില്ല എന്നാണ് അവർ ചിന്തിച്ചത്. എത്ര വലിയ മഠയത്തരമല്ലേ! മനുഷ്യൻ തനിക്ക് തന്നെ ഒരു ദൈവത്തെ ഉണ്ടാക്കി തൻ്റെ അവകാശങ്ങൾ കൊണ്ട് അതിനെ പരിമിതിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ സർവവല്ലഭത്വത്തിലും സ്വാതന്ത്ര്യത്തിലും വെളിപ്പെടുകയും അവൻ്റെ മുമ്പാകെ മനുഷ്യൻ കുശവൻ്റെ കയ്യിലെ വെറും കളിമണ്ണ് മാത്രമായി തീരുകയും ചെയ്യുന്നു. ദൈവം സർവവല്ലഭനാണ്, പരമാധികാരിയാണ്. ഇനിയും ഈ ഭാഗത്ത് കളിമണ്ണിൻ്റെ വ്യക്തിത്വം അങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ അത് ഒന്ന് നമുക്ക് നോക്കാം. കളിമണ്ണിന് വ്യക്തിത്വമുണ്ടോ എന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുവാനിടയുണ്ട്. കളിമണ്ണ് ആകൃതിയും രൂപവുമില്ലാത്ത, ജീവനില്ലാത്ത, യാതൊന്നും ചെയ്യുവാൻ കഴിയില്ലാത്ത ഒരു സാധനമല്ലേ? വാസ്തവമാണ്. 103 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. നാം പൊടി എന്ന് ദൈവം ഓർക്കുന്നു, എന്നാൽ മനുഷ്യൻ പലപ്പോഴും ഇക്കാര്യം മറന്നുപോകാറുണ്ട്. നാം പൊടി ആകുന്നു എന്ന കാര്യം നാം മറന്നാലും ദൈവം അത് ഓർക്കുന്നു എന്ന് മറക്കരുത്. കുശവന്റെ ചക്രത്തിന്മേൽ ഇരിക്കുന്ന ആ കളിമണ്ണ് നോക്കുക, അതിന് യാതൊരു ആഗ്രഹവും താൽപ്പര്യവുമില്ല, അതിന് യാതൊരു അവകാശവാദവുമില്ല, സ്വയമായി യാതൊരു കഴിവും അതിനില്ല. തിരുവചനം ഇക്കാര്യം ഉറപ്പായി തന്നെ പറയുന്നു. എഫേസ്യർ എഴുതിയ ലേഖനം 2:1 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതാണ് മനുഷ്യന്റെ അവസ്ഥ. ആ 12 അപ്പോസ്തലൻ ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്നോർത്തുകൊള്ളു. കുശവന്റെ ചക്രത്തിന്മേലിരിക്കുന്ന കളിമണ്ണ് ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. റോമലേഖനം 5:6 പൗലോസ് ഇപ്രകാരം എഴുതി, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നമ്മുടെ ദൈവം സർവവല്ലഭനായ ദൈവമാണെന്നും നാം കളിമണ്ണ് മാത്രമാണെന്നും ഞാനും നിങ്ങളും സമ്മതിക്കേണ്ടത് ആവശ്യമാണ്. നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നാം ബലഹീനരാകുന്നു. ദൈവം ശക്തനായ കുശവനാകുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത് എന്ന് റോമലേഖനം 9:6 നാം വായിക്കുന്നു. സകലത്തിന്മേലും അധികാരം ദൈവത്തിനാണുള്ളത്. ദൈവത്തോട് യാതൊരു അവകാശവാദവും ഉന്നയിക്കുവാൻ നമുക്കാർക്കും കഴിയുകയില്ല. റോമലേഖനം 9:15 നാം വായിക്കുന്നത്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് ദൈവം മോശയോട് അരുളി ചെയ്യുന്നു. മോശ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം അവനോട് ഇപ്രകാരം പറഞ്ഞു, മോശയെ, ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുവാൻ പോവുകയാണ്. എന്നാൽ നീ മോശയായതുകൊണ്ടല്ല ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുന്നത്, പിന്നെയോ, ഞാൻ കരുണയുള്ള ദൈവമായതുകൊണ്ടാണ് ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം മോശയുടെ അപേക്ഷ കേട്ടത്. ദൈവം ആർക്കും കടപ്പെട്ടവനോ ബാധ്യസ്ഥനോ അല്ല. തനിക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാനുള്ള അധികാരം ദൈവത്തിനുണ്ട്. അവൻ നീതിമാനായ ദൈവമാണ്. അവൻ വിശുദ്ധനാണ്. നഷ്ടപ്പെട്ട ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തോട് എന്തെങ്കിലും അവകാശവാദം ഉന്നയിപ്പാൻ മനുഷ്യന് യാതൊരു അവകാശവും ഇല്ല എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. എന്നാൽ ഇതിന്റെ മറുവശം കൂടി നമുക്കൊന്ന് നോക്കാം. കളിമണ്ണിന്റെ ശക്തിയെക്കുറിച്ചും കുശവന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ദൈവം സർവവല്ലഭനാകുന്നു എന്ന പ്രമാണം മാത്രമല്ല, ഒരു ഉദ്ദേശം കൂടി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. കളിമണ്ണിന്റെ ശക്തി എന്താണെന്ന് നോക്കുക. സാഹചര്യമാകുന്ന ചക്രത്തിലാണ് കളിമണ്ണിരിക്കുന്നത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പള്ളികളിലോ വിശുദ്ധ സ്ഥലത്തു വെച്ചോ അല്ല എടുക്കുന്നത്. അത് നമ്മുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിലാണ് നടക്കുന്നത്. അവിടെയാണ് കുശവൻ കളിമണ്ണ് കൊണ്ട് വേല ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവിടെയാണ് അവൻ താങ്കളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു ഉദ്ദേശമോ അർത്ഥമോ ഇല്ലാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടല്ലേ. അനേകം ആളുകൾക്ക് ജീവിതത്തെക്കുറിച്ച് യാതൊരു ഉദ്ദേശവും ലക്ഷ്യവുമില്ല, എല്ലായിടത്തും കുഴപ്പങ്ങൾ മാത്രമേ അവർക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അതെ, കുശവന്റെ ചക്രത്തിൽ നിന്ന് മാറി അല്പസമയം അവിടെ ദൂരത്തിലേക്ക് നോക്കുക. നാം കാണുന്ന പലവിധമായ രൂപത്തിലും ആകൃതിയിലുമുള്ള മനോഹരമായ പാത്രങ്ങൾ ഒരിക്കൽ കളിമണ്ണായി കുശവന്റെ ചക്രത്തിന്മേലിരുന്നതാണ്. കുശവന്റെ കയ്യിൽ വഴങ്ങി ഏൽപ്പിച്ചു കൊടുത്ത കളിമണ്ണാണ് അവയെല്ലാം തന്നെ. ഒരിക്കൽ യാതൊരു രൂപവും ആകൃതിയും ഇല്ലാതിരുന്ന മണ്ണ് മാത്രമാണ് അവയെല്ലാം. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ആ ജീവനില്ലാത്ത കളിമണ്ണ് കുശവന്റെ കയ്യിൽ വിധേയപ്പെടുത്തി കൊടുത്തു. സാഹചര്യമാകുന്ന ചക്രം കറങ്ങിയപ്പോൾ അങ്ങനെ ഇപ്പോൾ നാം കാണുന്ന ആ മനോഹരമായ പാത്രങ്ങൾ അവൻ ഉണ്ടാക്കിയെടുത്തു. അതെ, കളിമണ്ണിലുള്ള ശക്തിയെക്കുറിച്ച് നോക്കുക. കുശവന് കളിമണ്ണ് തന്നെയാണ് ആവശ്യം. അവൻ ഇരുമ്പോ ഉരുക്കോ അതുപോലെ മറ്റെന്തെങ്കിലും ലോഹമോ ആവശ്യമില്ല. അവന് കല്ല് ആവശ്യമില്ല, കളിമണ്ണാണ് ആവശ്യം. തന്റെ കയ്യിൽ എടുത്തിഷ്ടം പോലെ രൂപം വരുത്തുവാൻ കഴിയുന്ന ആ വസ്തു, അതാണ് അവൻ ആവശ്യം. ദൈവം മനുഷ്യരിൽ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ തന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ ഭൗതികമായി നിലത്തിലെ പൊടിയിൽ നിന്നാണ് എടുത്തത്. അവൻ മനുഷ്യനെ ഉണ്ടാക്കി, പിന്നീട് ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നാം വായിക്കുന്നു. നമുക്ക് വീണ്ടും കുശവന്റെ വീട്ടിലേക്ക് ഒന്ന് പോകാം. കുശവൻ കളിമണ്ണ് ചക്രത്തിന്മേൽ വെക്കുന്നത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടെയാണ്. കുശവൻ വളരെ ഗൗരവത്തോടുകൂടെ വേല ചെയ്യുകയാണ്. അവനത് വാസ്തവത്തിൽ കറക്കി കറക്കി കളിച്ചുകൊണ്ടിരിക്കുകയല്ല, അതാണ് അവന്റെ ജോലി. എല്ലാം ഈ കളിമണ്ണിന്മേൽ പ്രവർത്തിച്ച് ചെലവഴിക്കുന്നു. ഈ കുശവൻ, ഞാൻ പറഞ്ഞല്ലോ, വിനോദത്തിന് വേണ്ടിയല്ല കളിമണ്ണ് കൊണ്ട് പ്രവർത്തിക്കുന്നത്, അത് അവന്റെ തൊഴിലാണ്. അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവനറിയാം. ദൈവം എന്നെയും നിങ്ങളെയും കൊണ്ട് വാസ്തവത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയല്ല, അവൻ നമ്മിൽ പരീക്ഷണങ്ങൾ നടത്തുകയുമല്ല. അവന് ഓരോ ജീവിതത്തെക്കുറിച്ചും ഓരോ ഉദ്ദേശമുണ്ട്. ഈ കാര്യം നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം അത്രേ. ഇത് മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതെ, ദൈവത്തിന് ജീവിതങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. അവൻ എന്താണ് ഉണ്ടാക്കുവാൻ പോകുന്നത് എന്ന് യിരെമ്യാവിനോട് ചോദിച്ചാൽ, എനിക്കറിയില്ല, നമുക്ക് നോക്കിക്കാണാം എന്ന് യിരെമ്യാവ് മറുപടി പറയും. നോക്കി നിൽക്കുന്ന ആളിന് കുശവൻ എന്താണ് ഉണ്ടാക്കുവാൻ പോകുന്നത് എന്നറിയില്ല. എന്നാൽ കുശവൻ അറിയും എന്താണ് അവൻ ചെയ്യുവാൻ പോകുന്നത്. അവന് ഒരു പദ്ധതിയുണ്ട്. താൻ എന്താണ് ഉണ്ടാക്കുവാൻ പോകുന്നത് എന്ന് അവന് വളരെ നിശ്ചയമുണ്ട്. കളിമണ്ണിന് കുശവന്റെ ഉദ്ദേശം അറിയില്ല. എന്നാൽ ഒരിക്കൽ നാം അതറിയും, സാഹചര്യമാകുന്ന ചക്രത്തിന്മേൽ അവൻ നമ്മെ വെക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മിൽ സാധിച്ചെടുക്കുന്നതിനാണ് അവൻ അപ്രകാരം ചെയ്യുന്നത്. അവന് ഒരു ഉദ്ദേശമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ്: ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. 17-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഒരിക്കൽ ഞാൻ അവനെ പോലെയാകും. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. 1 യോഹന്നാൻ 3:2. അത് ഒരു പുതിയ ദിനമായിരിക്കും. കുശവന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നാം അറിയുവാൻ പോകുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തോലൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അത് മാത്രമല്ല, 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ജീവനില്ലാത്ത മണ്ണിനെ കൊണ്ട് കുശവൻ എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ളത് ഭാവിയിൽ നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിനാണ് സകല മഹത്വവും. യജമാനന്റെ കരത്തിൽ ഒരു മാനപാത്രമായിരിക്കുന്നത് മനോഹരമായ കാര്യമാണ്. ഇനിയും കുശവന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി വീണ്ടും നാം കുശവന്റെ വീട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കുശവൻ ഒരു ദയയുള്ള മനുഷ്യനെ പോലെ തോന്നുന്നുവല്ലോ എന്ന് ഞാൻ യിരെമ്യാവിനോട് പറയുന്നു. അതെ, കളിമണ്ണിനെ മുറിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. കളിമണ്ണ് വഴങ്ങിക്കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. കാരണം അതുകൊണ്ട് അവൻ എന്തോ ഒന്നുണ്ടാക്കണം, ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ കുശവന്റെ മുഖത്തേക്ക് നോക്കി, അവൻ വളരെ താല്പര്യമുള്ളവനായി കാണപ്പെട്ടു. അവൻ കളിമണ്ണിൽ വളരെയധികം താല്പര്യമുള്ളവനെ പോലെ കാണുവാൻ കഴിയും എന്ന് യിരെമ്യാവ് പറയും. ദൈവം നമ്മെ മെനയുന്ന നല്ല കുശവനെ പോലെയാണ് എന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ എനിക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ലെന്ന് തിരുവചനം പറയുന്നു. ഫിലിപ്പോസ് യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. കർത്താവെ, യേശു അവനോട് ഇപ്രകാരം പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നമുക്ക് കുശവനെ നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ കാലുകൾ കൊണ്ട് സാഹചര്യമാകുന്ന ചക്രത്തെ ചവിട്ടിത്തിരിക്കുന്നു. അവിടുത്തെ കരങ്ങൾ കൊണ്ട് കളിമണ്ണിന്മേൽ വളരെ കലാപരമായും താല്പര്യത്തോടും സ്നേഹത്തോടും പ്രത്യേക ഉദ്ദേശത്തോടും കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ ഞാൻ സൂക്ഷിച്ചു നോക്കി. അവന്റെ കാലുകളിൽ പാടുകളുണ്ട്, കൈകളിൽ ആണി കൊണ്ട് മുറിവേറ്റ പാടുകൾ കാണുവാൻ കഴിയും. അതെ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ 27-ാം അധ്യായത്തിന്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. അവനെ ശിക്ഷയ്ക്കു വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു, ഇത് രക്തവിലയാകിയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. കൂടിയാലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ നാം നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന് പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിന് വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവർത്തി വന്നു. രണ്ട് വാക്യങ്ങൾ എന്നെ അതിശയിപ്പിക്കുന്നു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന് പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവർത്തി വന്നു. രക്തനിലം എന്ന് അവർ അതിനെ വിളിച്ചപ്പോൾ തങ്ങൾ എന്താണ് വാസ്തവത്തിൽ ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഈ കുശവൻ മറ്റ് ഏതൊരു കുശവനേക്കാളും പ്രത്യേകതയുള്ളവനാണ്. അവൻ നിലത്തിലേക്ക് പോയി ആ ചീത്തയായ കളിമൺ കഷണങ്ങളെ എടുത്തു വീണ്ടും ചക്രത്തിന്മേൽ വെച്ച് വീണ്ടും അവയെ മറ്റൊരു പാത്രമാക്കി തീർക്കുവാൻ തന്റെ രക്തമൊഴുക്കി. നാം ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവം നമ്മെ എന്നും നീക്കുമായി തള്ളിക്കളയുകയാണോ ചെയ്യുന്നത്? നമ്മുടെ ജീവിതങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ നമ്മെ വിട്ടുകളയുകയാണോ? ഒരിക്കലുമല്ല. അവൻ തന്റെ പ്രവർത്തനം നമ്മിൽ അവസാനിപ്പിച്ചിട്ടില്ല. അതായത് കളിമണ്ണ് അവന് വഴങ്ങിക്കൊടുക്കുമെങ്കിൽ അവൻ തുടർന്നും അതിൽ പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. കളിമണ്ണ് കുശവന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. നിലത്തിനു വേണ്ടിയുള്ള വില അവൻ കൊടുത്തു, അത് രക്തനിലമാണ്. താങ്കൾ താങ്കളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, ഓ എന്തൊരു പരാജയം, ദൈവത്തിന് എന്നെ ഇനിയും ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കാം. എന്നാൽ പ്രിയ സുഹൃത്തേ, ഇന്ന് താങ്കൾ ആ ചീത്തയായിപ്പോയ കളിമണ്ണ് പോലെയാകുന്നുവെങ്കിൽ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെയാണ്. താങ്കൾ അനുവദിക്കുമെങ്കിൽ അവൻ താങ്കളിലും പ്രവർത്തിക്കും. താങ്കളുടെ വീണ്ടെടുപ്പിന് ആവശ്യമായ വില അവൻ നേരത്തെ തന്നെ കൊടുത്തു തീർത്തിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് കൂടുതൽ വഷളാകുക മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് നമ്മെ സാഹചര്യമാകുന്ന ചക്രത്തിലിട്ട് ഒരു മാനപാത്രമായി രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ കഴിയും എന്ന് മറക്കരുത്. ഇനി ഞാൻ 19-ാം അധ്യായത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം യിരെമ്യാവിനോട് പറയുന്നത്, നീ പോയി കുശവനോട് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങി സാക്ഷ്യത്തിനായി ജനത്തിന്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് ബെൻഹിന്നോം താഴ്വരയിലേക്ക് പോകുക എന്നത്രേ. അവിടെയായിരുന്നു മോലേക്കിന്റെ ഭീകരമായ ആരാധന നടന്നിരുന്നത്. അതുകൊണ്ട് ഹിന്നോം താഴ്വര ഉടനെ തന്നെ കുലത്താഴ്വര എന്ന പേരിൽ അറിയപ്പെടും എന്ന് ദൈവം പറയുന്നു. അവർ അവരുടെ കുഞ്ഞുങ്ങളെ ബാലനും മോലേക്കനും യാഗം കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെയത്രേ. ദൈവം അതിനെ ന്യായം വിധിക്കുന്നതായിട്ടാകുന്നു നാം കാണുന്നത്. 19-ാം അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നന്നാക്കിക്കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയുമെന്ന് ദൈവം പറയുന്നതാണ്. തീയിൽ ചുട്ടെടുത്ത കളിമൺ പാത്രം ഉടഞ്ഞുപോയാൽ പിന്നീട് അത് നന്നാക്കിയെടുക്കുവാൻ കഴിയുകയില്ല. അതിനെ എറിഞ്ഞു കളക മാത്രമേ പിന്നീട് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുക. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.